ഓസ്ട്രേലിയൻ മലയാളികളെ നടുക്കിയ സംഭവമാണ് ക്വീൻസ്ലൻഡിൽ അടുത്തിടെയുണ്ടായ കാറപകടം. മലയാളികളായ ബിബിനും ലോട്സിയും മൂന്ന് കുട്ടികളും യാത്ര ചെയ്തിരുന്ന കാറും ഒരു ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു ടൂമ്പയ്ക്കടുത്ത് അപകടം സംഭവിച്ചത്. ഇതേ തുടർന്ന് മലയാളി കുടുംബത്തിലെ അമ്മയും രണ്ടു കുട്ടികളും മരിച്ചു. ബ്രിസ്ബനിൽ അടുത്ത ചൊവ്വാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ ബിബിന്റെ കാൻബറയിലുള്ള കസിൻ മാർട്ടിൻ മാത്യു പങ്കുവയ്ക്കുന്നു. മാർട്ടിൻ, അതിന് തന്നെ ബിബിന്റെയും ഇളയ മകന്റെയും ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ആരോഗ്യപരമായും മാനസികമായിട്ടും എങ്ങനെയാണ് അവര് മുന്നോട്ട് പോകുന്നത്?
ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവര് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബിബിൻ കുറെ കൂടി കുട്ടിയുടെ ഇളയ കുട്ടിയുടെ കാര്യത്തിൽ തിരക്കിലാണ്. അപ്പോ പിന്നെ അവര് അവരൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ ഫ്രണ്ടിന്റെ കുട്ടികളും ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇളയ കുട്ടി നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവര് നല്ല സപ്പോർട്ടീവ് ആണ് അവന്. അപ്പൊ അതുകൊണ്ട് വലിയ ഓക്കെയാണ്, അറ്റ് ദ മൊമെന്റ് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞവര് ഇതിന്റെ ഫർദർ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഡിസ്കഷനിലേക്ക് ബിബിനെ കൊണ്ടുവരുന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ അവനെ ഓൾമോസ്റ്റ് ഞാൻ ഫ്രീ ആക്കി വെച്ചേക്കാണ്. ഇപ്പോ കാരണം എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതിലേക്കേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നേരിട്ട് ചെയ്യുന്നത് ക്യാൻബറയിൽ ഇരുന്നിട്ടാണെങ്കിലും.
ഏതൊക്കെ തരത്തിലുള്ള ഒരു സപ്പോർട്ട് സംവിധാനമാണ് അവിടെ ഇളയമകനും ബിബിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്?
അവിടെ സോഷ്യൽ വർക്കർ ഒരു ബ്രാന എന്ന് പറഞ്ഞിട്ട് ഒരു ആളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത്. പുള്ളിക്കാരി വളരെ സപ്പോർട്ടീവ് ആണ്. പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ അവര് ക്ലോസ് മോണിറ്ററിംഗ് ആയിരിക്കും എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം. പിന്നെ അവിടുത്തെ പറഞ്ഞ മാതിരി മലയാളി കമ്മ്യൂണിറ്റി അവരെല്ലാവരും ഒത്തിരി ആളുകള് നേരിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു അവിടെ. ഈ പറഞ്ഞ മാതിരി ആദ്യം മുതലേ ഹോസ്പിറ്റലായിരുന്നപ്പോ മുതലേ കുട്ടിയെ നോക്കാനും മാനസികമായിട്ടും എല്ലാ രീതിയിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ബ്രിസ്ബനിലുള്ള മലയാളികള്. അത് ഒത്തിരി നന്ദിയുള്ള ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ.
മാർട്ടിൻ, ഇനി മരിച്ച ലോട്സിയുടെയും കേറ്റ്ലിന്റെയും ക്രിസിന്റെയും സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു വിശദമായിട്ടൊന്ന് ആ കാര്യങ്ങളൊന്ന് പറയാമോ?
അത് അവിടെ എന്താ പറയണേ സീറോ മലബാറിന്റെ ഒരു എബ്രാഹാം അച്ഛനിരിക്കുന്ന സെന്റ് തോമസ് പള്ളിയിലാണ് വെച്ച് നടത്തുന്നത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവിടെ എനിക്ക് നേരിട്ട് പരിചയമുള്ള വർഗീസ് വാവുലിയച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വർഗീസ് അച്ഛന്റെ എനിക്ക് എല്ലാം കിട്ടിയത്, അച്ഛനാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തത് അതിനെ തന്നത്. അപ്പോ എന്താ പറയണത് അവിടെ വെച്ചിട്ടെല്ലാം അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹോളി ക്രോസ് ഫ്യൂണറൽസിനെയാണ് നമ്മൾ അവരുടെ കെയർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ഇളയ മറ്റേ മൂത്ത കുട്ടി ക്രിസ്റ്റിന്റെ ക്രിസ് ഇന്ന് ആയിരിക്കും, ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ കൊണ്ടായിരിക്കും മറ്റേ ജോൺ ടോങ് സെന്ററിൽ നിന്ന് അവരുടെ കെയറിലേക്ക് മാറുന്നത്. അപ്പോ അതുകൂടി കഴിയുമ്പോ അവര് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മള് എല്ലാ പേപ്പർ വർക്കുകളും ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോ മറ്റേ ഫ്യൂണറലിന്റെ ലൈവ് സ്ട്രീമിങ്ങും വിടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ഇന്ന് എനിക്ക് കിട്ടുമായിരിക്കും. അപ്പൊ അതങ്ങനെ കിട്ടുന്ന ഉടനെ തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ഫ്യൂണറലുമായി ബന്ധപ്പെട്ട് അതിന്റെ തീയതിയും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? തീയതിയും മറ്റു കാര്യങ്ങളും
തീയതി ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് അത് നടക്കുന്നത്. 10-ാം തീയതിയാണ്. പിന്നെ കാലത്ത് 11:30 പള്ളിയിലെ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് സിമിട്രിയിലുള്ള അവിടെ മൗണ്ട് ഗ്രാവാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമിട്രിയിലാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഒരു കല്ലറയിലാണ് 3 പേരെയും നടക്കുന്നത്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഒട്ടേറെ ആളുകൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട്, ഈ വാർത്തയുടെ ഒരു ദുഃഖത്തിലുമാണ്. ഇതിൽ ഒരു പങ്കുചേരാനായിട്ടുള്ള താല്പര്യം ഇതറിഞ്ഞ എല്ലാവർക്കും അല്ലെങ്കിൽ ഒട്ടുമിക്കവർക്കും തന്നെ ഉണ്ടാകും. അവർക്ക് അത് ഈ ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാകും.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആകെ ഒരു 10 പേർക്കായിരിക്കും മിക്കവാറും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അത് ഓൾമോസ്റ്റ് ആയി. അത് 10 പേർ എന്നുള്ളത് അച്ഛന്മാരും പിന്നെ പള്ളിയിലെ കൊയറും പിന്നെ ഈ മറ്റേ ഫ്യൂണറൽ സെന്ററിൽ നിന്നുള്ള 2 പേരുണ്ടാവും. പിന്നെ ബിബിന്റെ കൂടെ ബിബിന്റെ കുട്ടിയും പിന്നെ ആ സുഹൃത്തും അങ്ങനെ 4 പേര് ബിബിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 10 പേരോളം ആയി അവിടെ. അപ്പൊ പിന്നെ വേറെ അധികം ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും മറ്റേ ലൈവ് സ്ട്രീമാണ് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമേ പറയട്ടെ, എല്ലായിടത്തുമുള്ള ഈ ഓസ്ട്രേലിയയിൽ മാത്രമല്ല പുറത്തുനിന്നുള്ള മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരെന്ന് ഞാൻ വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. ഒത്തിരി ആളുകൾ നേരിട്ടും വിളിച്ചും ഞങ്ങളുടെ അടുത്ത് സപ്പോർട്ട് അറിയിച്ചിരുന്നു. അതിന് ഒത്തിരി നന്ദിയുണ്ട്.
അവിടെയുള്ള ബന്ധുക്കളും നാട്ടിലുള്ളവരും എല്ലാവരും തന്നെ ഇപ്പൊ ഓൺലൈൻ വഴി മാത്രമായിരിക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുക.
അതെ അതെ, തീർച്ചയായിട്ടും അവര് വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോ പെട്ടെന്ന് ആരെയും വിചാരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാനും പറ്റത്തില്ല, ആർക്കും വരാനും പറ്റത്തില്ല ഈ കോവിഡിന്റെ പ്രശ്നങ്ങളുള്ള കാരണമുണ്ട്. അപ്പോ എന്നിരുന്നാലും ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു, അവിടെ വിളിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു, കുറച്ച് വീട്ടിലും വിളിച്ച് സംസാരിച്ചായിരുന്നു. അവര് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതിപ്പോ എന്താ ചെയ്യണേ, ഇപ്പൊ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല ആദ്യം ഭാഗത്തുനിന്ന്. അങ്ങനെ
അതിനുള്ള ഒരു അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കാര്യങ്ങളിലൊക്കെ എത്രമാത്രം അവിടുത്തെ ഒരു മലയാളി കൂട്ടായ്മ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാകുന്നുണ്ട്?
ഓ, അവിടെ ഞാൻ ഇപ്പൊ പേരെടുത്ത് പറയുകയാണെങ്കിൽ അവിടെ ഞങ്ങളുടെ ഒരു എന്താ പറയണേ ഒരു എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. ഒത്തിരി ആളുകൾ വന്നിരുന്നു നേരിട്ടും അല്ലാതെയും വന്നിരുന്നു. പ്രത്യേകിച്ച് മറ്റേ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, അവര് മറ്റേ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കലും കൊച്ചിനെ കളിപ്പിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട്. മലയാളികൾ ഒത്തിരി എല്ലാവരും പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകെ നിൽക്കുന്നുണ്ട്.
കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കുമല്ലോ, കാരണം ഇതിന്റെ ഒരു
അതെ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ എബ്രഹാം അച്ഛനാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലെ എബ്രഹാം അച്ഛനാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്, പിന്നെ ഒരു ജോഷി അച്ഛനുണ്ട്. അപ്പൊ ആ ജോഷി അച്ഛനായിരുന്നു മറ്റേ ഇവന്റെ അടുത്ത് വന്ന് ഒത്തിരി പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ദീപിന് ഒരുപാട് ആശ്വാസം കിട്ടിയായിരുന്നു. അപ്പോ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ജിമ്മി അരിക്കാട്, അവന് ജിമ്മിയാണ് അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജിമ്മിയാണ് ആ പള്ളിയിലെ കാര്യങ്ങളും മറ്റു അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അവിടുത്തെ. എനിക്കിപ്പോ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഫാമിലി ഡിസ്റ്റൻസ് റിലേഷൻ ആയിട്ട് വരും. പക്ഷെ ജിമ്മി അവിടെ ഒത്തിരി നാളായിട്ടുള്ളതാണ്.
നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ മുൻപ് ക്രിസ്തു മരിച്ചതിന് പിന്നാലെ അവയവദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ, അക്കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ?
അതായത് ഞായറാഴ്ച രാവിലെ കുറച്ച് സിക്കായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് വൈകിട്ട് ഒരു ഫാമിലി മീറ്റിംഗ് അവർ വെച്ചിരുന്നു, ഡോക്ടേഴ്സ് വെച്ചിരുന്നു. അപ്പോ ഫാമിലി മീറ്റിംഗിൽ സീറ്റ് എല്ലാം ചെയ്തായിരുന്നു. അപ്പോ അതിന്റെ ഫാമിലി മീറ്റിംഗിൽ അവര് പറഞ്ഞായിരുന്നു സർവൈവൽ ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോ അതിനുശേഷം പിന്നെ ഒരു നോർമൽ പ്രൊസീജിയർ, മറ്റേ ഹോസ്പിറ്റൽ പ്രൊസീജിയർ പോലെയായിരുന്നു മറ്റേ ഓർഗൻ ഡൊണേഷന്റെ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോ അത് എന്താ പറയണേ, ആ ഒരു ഷോക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ ബിബിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു അതൊരു നല്ല കാര്യമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ആ രീതിയിൽ ഫോർവേഡ് ചെയ്തത്. ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് അവന്റെ ഇപ്പൊ നമ്മളെ ആരാണെങ്കിലും ചിന്തിക്കുന്ന അങ്ങനെയല്ല, അതിലൂടെ അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നൊരു മനസ്സിലേക്ക് നമ്മൾ വരുമല്ലോ.
ഇനി ഒരു ഫണ്ട് റേസിംഗ് നടത്തിയതിൽ മലയാളി സമൂഹം വളരെയധികം മുന്നോട്ട് വന്നിരുന്നു. 480,000+ ഡോളറിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ സഹായമാകുന്ന രീതിയിലായിരിക്കും ഉപയോഗിക്കുക എന്ന കാര്യത്തിലൊക്കെ തീരുമാനങ്ങളായിട്ടുണ്ടോ?
ഇല്ല, അതിനെ കുറിച്ചൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അത് ഓറഞ്ചിലുള്ളവരും പിന്നെ കാൻബറയിലുള്ളവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അതിന്റെ പുറകിൽ ശ്രമിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ സജഷൻസ് എടുത്തതിന് ശേഷമായിട്ടായിരിക്കും അത് ഏത് രീതിയിലായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് ബിബിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവനും കൂടിയും കൺവീനിയന്റ് ആവുന്ന രൂപത്തിൽ ആയിരിക്കും അതിന്റെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്.
എന്തായാലും ഈ ഒരു വിവരങ്ങളും ഇതിന്റെ ഒരു വിശദാംശങ്ങളും എല്ലാം ഈ അവസരത്തിൽ നമുക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, മാർട്ടിൻ മാത്യു.
ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക്സ് ടു ഓൾ ഇന്ത്യൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഫണ്ട് റേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ബിബിൻ ആൻഡ് കെയ്ഡൻ. താങ്ക് യു.